نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا وسيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد، فإن خير الكلام كلام الله، وأحسن الحديث حديث محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. സഹോദരങ്ങളെ, മനുഷ്യൻ അവനൊരിക്കലും തന്നെ രോഗം ബാധിക്കുന്നത് അവനിഷ്ടമല്ല. തനിക്ക് രോഗം ബാധിക്കുകയാണെങ്കിൽ അതിന്റെ കാരണങ്ങൾ അറിയാനും ഉടൻ തന്നെ അത് ചികിത്സിക്കാനുമൊക്കെ അവൻ ഒരുങ്ങുന്നതായി കാണാൻ സാധിക്കും. എന്നാൽ മനുഷ്യന് ബാധിക്കുന്ന രോഗങ്ങളിൽ ഏറ്റവും കടുത്ത രോഗം അവന്റെ ഹൃദയങ്ങൾക്ക് ബാധിക്കുന്ന രോഗമാണ്. അങ്ങനെ അവന്റെ ഹൃദയങ്ങൾക്ക് ബാധിക്കുന്ന രോഗങ്ങൾ പലപ്പോഴും മനുഷ്യൻ തിരിച്ചറിയാറില്ല. അതുകൊണ്ട് തന്നെ അതെങ്ങനെ ചികിത്സിക്കണമെന്നും അതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നും എന്നെല്ലാം കാര്യത്തിൽ അവൻ അജ്ഞനാണ്. അതിനാൽ അതിന്റെ ചികിത്സ അതവൻ നടത്താതെ അങ്ങനെ തുടർന്നു പോകുന്നത് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, മനുഷ്യന്റെ മനസ്സിന് ബാധിക്കുന്ന രോഗങ്ങളിൽ ഏറ്റവും കടുത്ത ഒരു രോഗമാണ് ഗഫ്ലത്ത് അഥവാ അശ്രദ്ധ എന്നുള്ള രോഗം. സന്മാർഗപാതയിൽ നിന്നും അവനെ ദുർമാർഗത്തിന്റെ നരകത്തിന്റെ പാതയിലേക്ക് തള്ളിവിടുന്ന, അവന്റെ എല്ലാ നന്മകളെയും താർന്നു തിന്നുന്ന ഒരു രോഗമാണ് ഗഫ്ലത്ത് എന്നുള്ള രോഗം. അള്ളാഹു സുബ്ഹാനഹു വ തആലയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഈ രോഗത്തെക്കുറിച്ച് വളരെ ശക്തമായി താക്കീത് ചെയ്തത് ഖുർആനിലും ഹദീസിലുമൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഈ രോഗം എന്നിലും നിങ്ങളിലുമുണ്ടോ എന്ന് നാം വളരെ കൃത്യമായി പരിശോധിക്കേണ്ടതുണ്ട്. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത് മനുഷ്യരിലെ അധിക പേരിലും ഈ രോഗമുണ്ട് എന്നുള്ളതാണ്. നമ്മളൊന്ന് സങ്കല്പിച്ചു നോക്കുക, നമ്മുടെ നാട്ടിലൊരു മാരക രോഗമുണ്ട്, ഈ ഗ്രാമത്തിലെ 90% ആളുകൾക്കും ഈ രോഗമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ജാഗ്രതയോടെ ആയിരിക്കും ഞാനും നിങ്ങളും ആ രോഗം എനിക്കുണ്ടോ എന്ന് പേടിയോടെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കും. അതിനുവേണ്ട എല്ലാ ടെസ്റ്റുകളും നമ്മൾ നടത്തും. ആ രോഗമില്ല എന്ന് ഉറപ്പുവരുത്തി നമ്മൾ ആശ്വാസമടയും. എന്നാൽ നമ്മൾ സഹോദരങ്ങളെ, ഹൃദയത്തിൽ വരുന്ന രോഗങ്ങൾ മനുഷ്യർ പൊതുവെ അതിനെ കുറിച്ച് ഗൗനിക്കാറില്ല. തന്റെ ശാരീരികമായ അവസ്ഥകൾക്ക് എന്തെങ്കിലും മാറ്റം വന്നാൽ അതിന് ചികിത്സിച്ച് ഭേദമാക്കാം എന്നല്ലാതെ അവന്റെ ഹൃദയത്തിന് എന്തെങ്കിലും കേടുപാടുകൾ വന്നു കഴിഞ്ഞാൽ അതിനെ ചികിത്സിക്കാൻ അവൻ മുതിരാറില്ല. സഹോദരങ്ങളെ, ഗഫ്ലത്ത് എന്ന് പറയുന്ന രോഗം അത് മനുഷ്യരെ അധിക പേരിലുമുള്ള ഒരു രോഗമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് നോക്കുക, വഇന്ന കസീറൻ മിനന്നാസി അൻ ആയാതിനാ ലഗാഫിലൂൻ. മനുഷ്യരിൽ അധിക ആളുകളും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ദൃഷ്ടാന്തങ്ങളെ തൊട്ട് അവർ അശ്രദ്ധരാണ് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് മനുഷ്യരിൽ അധിക ആളുകളും അശ്രദ്ധരാണ് എന്നുള്ളതാണ്. ആ അധിക ആളുകളിൽ ഞാനും നിങ്ങളും പെട്ടിട്ടുണ്ടോ എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഗഫ്ലത്ത് എന്നുള്ളത് എത്ര കടുത്ത ഒരു രോഗമാണ് എന്ന് നമ്മെ അറിയിക്കുന്നതിനു വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, വലാ തകും മിനൽ ഗാഫിലീൻ. അല്ലയോ നബിയെ, താങ്കൾ ഗാഫിലീങ്ങളുടെ അശ്രദ്ധാലുക്കളുടെ കൂട്ടത്തിൽ താങ്കൾ പെട്ടുപോകാൻ പാടില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. എന്താണ് ഗഫ്ലത്ത് എന്ന് പറഞ്ഞാൽ, ദുനിയാവിൽ അതിന്റെ പളവളപ്പും അതിൽ കിട്ടുന്ന സുഖങ്ങളും അതിലെല്ലാം തൃപ്തിപ്പെട്ടുകൊണ്ട് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് അവന്റെ ആയാസുകളെക്കുറിച്ച് പ്രാപഞ്ചികതും ശറഈയുമായ ആയത്തുകളെക്കുറിച്ച് ചിന്തിക്കാതെ മനുഷ്യൻ ദുനിയാവിലെ ആസ്വാദനങ്ങൾ കേവലം തൃപ്തിപ്പെട്ടുകൊണ്ട് ജീവിക്കലാണ് യഥാർത്ഥത്തിൽ ഗഫ്ലത്ത് എന്ന് പറയുന്നത്. ഗഫ്ലത്ത് എന്നിലും നിങ്ങളിലും ഉണ്ടോ എന്ന് ഓരോരുത്തരും പരിശോധിക്കേണ്ടതുണ്ട്. കാരണം ഒരാളിലേക്ക് ഗഫ്ലത്ത് വന്നു കഴിഞ്ഞാൽ, അശ്രദ്ധ വന്നു കഴിഞ്ഞാൽ സഹോദരങ്ങളെ, അവന് വന്ന ഏറ്റവും കടുത്ത രോഗമാണ്. അവന്റെ ഹൃദയങ്ങൾ അത് മുദ്രവെക്കപ്പെടും, സീലുവെക്കപ്പെടും. അവന്റെ കാതുകൾക്കും കേൾവിയും അതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വതആല അതിനൊരു സീലു വെക്കുന്നതാണ്. അതിനാൽ ആ രോഗം എന്നിലും നിങ്ങളിലും ഉണ്ടോ എന്ന് നാം കൃത്യമായി പരിശോധിക്കേണ്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വലക്കത് ദറഅന ലിജഹന്നമ കതീറം മിനൽ ജിന്നി വൽ ഇൻ, മനുഷ്യരിലെയും ജിന്നിലെയും പെട്ട ഒരുപാട് ആളുകളെ ഞാൻ നരകത്തിനു വേണ്ടി സൃഷ്ടിച്ചിരിക്കുകയാണ്. ഇതിന്റെ തർജിമ, ഇതിന്റെ അർത്ഥം വായിക്കുമ്പോൾ ഒരിക്കലും തന്നെ നമ്മൾ തെറ്റിദ്ധരിച്ചു പോകരുത്. അല്ലാഹു സുബ്ഹാനഹു വതആല ആദ്യമേ തന്നെ കുറെ ആളുകളെ നരകത്തിനു വേണ്ടി സൃഷ്ടിച്ചു, കുറെ ആളുകളെ സ്വർഗത്തിനു വേണ്ടി സൃഷ്ടിച്ചു, അവന് യാതൊരു അമൽ ചെയ്യാൻ അവസരമില്ല എന്നുള്ളതല്ല. മറിച്ച് ഈ ആയത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലാഹുവിന്റെ അപാരമായ ഇൽമിനെ കുറിച്ചാണ്. കാരണം മനുഷ്യരെ പോലെ നാളെ എന്ത് സംഭവിക്കും എന്നറിയാൻ നാളെ ആവേണ്ടതില്ല അല്ലാഹു സുബ്ഹാനഹു വതആലക്ക്. മറിച്ച് നന്മയും തിന്മയും എല്ലാം വിവരിച്ചു കൊടുത്തതിനു ശേഷം ആരൊക്കെ അത് സ്വീകരിക്കുമെന്നും ആരൊക്കെ നന്മയുടെ വക്താക്കളാകുമെന്നും ആരൊക്കെ തിന്മ തെരഞ്ഞെടുത്തുകൊണ്ട് നരകത്തിലേക്ക് പോകുമെന്നെല്ലാം അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് നേരത്തെ അറിയാം. അങ്ങനെ പോകുന്ന ആളുകളെ കുറിച്ചാണ് അവരാക്ഷേപിച്ചുകൊണ്ടാണ് അല്ലാഹു പറഞ്ഞത്, നരകത്തിനു വേണ്ടി പടക്കപ്പെട്ട ജിന്നിലും മനുഷ്യരിലും പെട്ട ഒരുപാട് ആളുകളുണ്ട്. എന്താണ് അവരുടെ പ്രത്യേകത? എന്താണ് അവരെ കുറിച്ച് അല്ലാഹു പറഞ്ഞത്? ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ, അവർക്ക് ഹൃദയമുണ്ട്, ആ ഹൃദയം കൊണ്ട് അവർ ഗ്രഹിക്കുകയില്ല. വലഹും അഅ്യുനു ലാ യുബ്സിറൂന ബിഹാ, അവർക്ക് കണ്ണുകളുണ്ട്, അവർക്ക് പക്ഷെ കാണാൻ സാധിക്കുന്നില്ല. കാണാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ തൊട്ടു മുന്നിലുള്ള ആളുകളെ കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളതല്ല. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല ഹക്കും സത്യവും ബാത്തിലും ഏതൊക്കെയാണ് ദീനിൽ തെറ്റിച്ചു കളയുന്ന കാര്യങ്ങളെന്നുമെല്ലാം വളരെ വ്യക്തമായി നമുക്ക് വ്യാഖ്യാനിച്ച് വിവരിച്ചു തന്നിട്ടുണ്ട്. അതിനുവേണ്ടിയാണ് പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുള്ളത്. അതിനുവേണ്ടിയാണ് കിതാബുകൾ ഖുർആൻ അടക്കം മുൻകഴിഞ്ഞ വേദഗ്രന്ഥങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വതആല ഇറക്കിയിട്ടുള്ളത്. പക്ഷേ അവർക്കതൊന്നും കാണാൻ സാധിക്കുന്നില്ല. വലഹും ആദാനു ലാ യസ്മഊന ബിഹാ, അവർക്ക് ചെവികളുണ്ട്, അവർക്ക് കേൾക്കാൻ സാധിക്കുന്നില്ല. ഉലായിക്കൽ അൻആം, അവർ കന്നുകാലികളെ പോലെയാണ്, ആടിനെയും പശുവിനെയും ഒക്കെ പോലെയാണ് അവർ എന്നല്ലാഹു പറഞ്ഞതിനു ശേഷം അല്ലാഹു പറയുന്നു, ബൽഹും അവല്ല, അതിനേക്കാൾ മോശപ്പെട്ടവരാണ്. ഉലായിക്കഹുമുൽ ഗാഫിലൂൻ, അവരാണ് ഗാഫിലീങ്ങൾ. അഥവാ ഗാഫിലീങ്ങൾ എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ, അവരുടെ ഹൃദയം അത് മുദ്രവെക്കപ്പെട്ടിട്ടുണ്ടാകും, അവരുടെ കണ്ണും കാതുമെല്ലാം സത്യം മനസ്സിലാകുന്നതിൽ മുദ്രവെക്കപ്പെട്ടിട്ടുണ്ടാകും. പിന്നീട് അവർക്ക് എത്ര തന്നെ പറഞ്ഞുകൊടുത്താലും, പ്രവാചകൻ തന്നെ വന്ന് പറഞ്ഞുകൊടുത്താലും പിന്നീട് അവർക്കത് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ഗഫ്ലത്ത് എന്ന് പറയുന്നത് കടുത്ത രോഗമാണ്. ഈ രോഗം വന്നത് കഴിഞ്ഞ ശേഷം പിന്നീട് നമ്മൾ തിരിച്ചറിഞ്ഞിട്ടില്ല എങ്കിൽ ഇതാ ഈ പറഞ്ഞ കന്നുകാലികളെക്കാൾ മോശപ്പെട്ട ആളുകളിലാണ് ഞാനും നിങ്ങളും പെടുക എന്നത് വളരെ കൃത്യമായി മനസ്സിലാക്കി ഒരു ക്യാൻസറോ അല്ലെങ്കിൽ അതുപോലെയുള്ള മറ്റു രോഗങ്ങളോ നമ്മൾ ഭയപ്പെടുന്നതിനേക്കാൾ കൂടുതൽ ഭയപ്പെട്ടുകൊണ്ട് ഈ രോഗത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ അതിന് ചികിത്സിക്കണമെന്ന് നമ്മൾ മനസ്സിലാക്കുക. നാളെ അല്ലാഹു സുബ്ഹാനഹു വതആല ഖിയാമത്ത് നാളിൽ എത്തിക്കൊണ്ട് അവിടുന്ന് മനസ്സിലാക്കുന്ന ഗഫ്ലത്തിനെ കുറിച്ച്, അവിടുന്ന് തിരിച്ചറിയുന്ന ആളുകളെ കുറിച്ച് അല്ലാഹു നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അല്ലാഹു പറയുകയാണ്, വഖ്തറബൽ വഅദുൽ ഹഖ്, ദാ സത്യ വാഗ്ദാനം വന്നെത്തുകയായി. ഫഇദാ ഹിയ ശാഖിസത്തുൻ അബ്സാറുല്ലദീന കഫറു, അപ്പോൾ കാഫിറുകളായ ആളുകൾ അവരതാ കണ്ണിമ വെട്ടാതെ തുറിച്ചു നോക്കിക്കൊണ്ട് അവരങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അവർ പറയുന്നു, യാ വൈലന, എന്റെ നാശമേ, ഖദ് കുന്നാ ഫീ ഗഫ്ലത്തിൻ മിൻ ഹാദാ ബൽ കുന്നാ ളാലിബീൻ. ഈ ഖിയാമത്ത് നാളിനെ കുറിച്ച് നാളെ അല്ലാഹു സുബ്ഹാനഹു വതആല ഈ മരിച്ചതിനു ശേഷം ഒരു പുനരുത്ഥാനം ഉണ്ടാകുമെന്നും വീണ്ടും ജീവിപ്പിക്കുമെന്നുമെല്ലാം നമ്മൾ അത്രയോ കേട്ടിട്ടുണ്ട്. പക്ഷേ നമ്മൾ അശ്രദ്ധയിലായിരുന്നു, ബൽ കുന്നാ ളാലിബീൻ, ഞങ്ങൾ അക്രമകാരികളായിപ്പോയല്ലോ എന്ന് നാളെ ഖേദിക്കുന്നത് കാഫിറുകളാണ്. അതുപോലെ നാം ആവാൻ പാടില്ല സഹോദരങ്ങളെ. നാളെ ഖിയാമത്ത് നാളിൽ എത്തിക്കൊണ്ട് അവിടുന്ന് ഇത് തിരിച്ചറിയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല, യാതൊരു ഉപയോഗവും അതിനുണ്ടാകുകയില്ല. മറിച്ച് ഖേദം മാത്രമേ നമുക്ക് അതിനുണ്ടാകുകയുള്ളൂ. അതുകൊണ്ട് ഈ രോഗത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആ രോഗത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ പണ്ഡിതന്മാർ അതിന് ചില ലക്ഷണങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മൾ ഏത് രോഗമായാലും ആ രോഗം നമ്മളിലുണ്ടോ എന്ന് നോക്കുന്നത് ആ ലക്ഷണങ്ങൾ നമ്മളിലുണ്ടോ എന്നുള്ളതാണ്. നാട്ടിൽ ഏതെങ്കിലും ഒരു സാംക്രമിക രോഗമുണ്ടെങ്കിൽ നമ്മൾ നോക്കും അതിന് ഇന്നാലിന്ന ലക്ഷണങ്ങളുമുണ്ട്, അതെന്റെ ശരീരത്തിലുണ്ടോ, കടുത്ത പനിയുണ്ട് എന്നൊക്കെ നമ്മൾ പറയുന്നത് കേൾക്കാം. അതുപോലെ ഗഫ്ലത്ത് എന്ന് പറഞ്ഞ ഹൃദയത്തിന് ബാധിക്കുന്ന ഈ കടുത്ത മഹാരോഗത്തിന് ചില ലക്ഷണങ്ങളുണ്ട്. ആ ലക്ഷണങ്ങളിൽ എന്നിലും നിങ്ങളിലുമുണ്ടോ എന്ന് ഓരോരുത്തരും സ്വന്തമായി പരിശോധിക്കുക, ശേഷം അതിനുള്ള ചികിത്സ തേടുക. അതിന്റെ ലക്ഷണത്തിൽ പെട്ടതാണ് പണ്ഡിതന്മാർ പറയുന്നു, അൽഇഹ്തിമാമു ബിദ്ദുനിയ വനിസ്യാനുൽ ആഖിറ, ദുനിയാവിനാണ് എപ്പോഴും പ്രാധാന്യം കൊടുക്കുന്നത്, ആഖിറത്തിനെ കുറിച്ച് മറന്നുപോകുകയാണ്. ഏതേത് കാര്യങ്ങൾ വരുമ്പോഴും അവൻ ദുനിയാവിനാണ് പ്രത്യേകത പ്രാധാന്യം കൊടുക്കുന്നത്. ആഖിറത്തിന്റെ കാര്യം അവൻ അങ്ങനെ ഗൗനിക്കാറില്ല. നാളെ ആഖിറത്തിൽ ഇങ്ങനെ ചോദ്യമുണ്ട്, ആഖിറത്തിൽ നമ്മൾ ഭയപ്പെടേണ്ടി വരും, തഖ്വ പാലിക്കണം, ഇങ്ങനെ ചെയ്യാൻ പാടില്ല, കച്ചവടം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, ദുനിയാവിൽ ഓരോ ഇടപാടുകൾ ചെയ്യുമ്പോഴും അത് ശ്രദ്ധിക്കേണ്ടതുണ്ട്, അള്ളാഹു ഇത് ഹറാമാക്കിയതാണ് എന്നെല്ലാം പറയുമ്പോഴും അതിനൊന്നും യാതൊരു പ്രാധാന്യവും നൽകാതെ ദുനിയാവിന്റെ പുറം മോടി മാത്രം ആസ്വദിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ അവരാണ് ദുനിയാവിൽ തൃപ്തിപ്പെട്ടുകൊണ്ട് ആഖിറത്തിനെ മറന്ന ആളുകൾ. അവരെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യഅലമൂന ളാഹിറം മിനൽ ഹയാത്തി ദുനിയ, അവർ ദുനിയാവിന്റെ പുറം മോടി മാത്രം മനസ്സിലാക്കുന്ന ആളുകളാണ്. വഹും അനിൽ ആഖിറത്തിഹും ഗാഫിലൂൻ, നാളെ ആഖിറത്തിനെ കുറിച്ച് അവർ അശ്രദ്ധയിൽ കഴിയുന്ന ആളുകളാണ്. അതോ ദുനിയാവിലെ ചില കാരണങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അവരുടെ ജീവിതം, ദുനിയാവിൽ ഇന്ന എന്ന ചെയ്താൽ ഇന്ന എന്ന കിട്ടും എന്നുള്ളതിന് മാത്രമാണ് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിഅമത്തുകൾ ഒരുപാട് അവർ ആസ്വദിക്കുന്നുണ്ട്, പക്ഷേ ഈ നിഅമത്തുകളെല്ലാം എനിക്ക് അനുഗ്രഹമായി നൽകുന്നത് അള്ളാഹു ആണെന്ന് തിരിച്ചറിയാനോ ആ അള്ളാഹുവിന് ആ നിഅമത്തിന് പകരം ശുക്ര ചെയ്യാനോ അവർ നോക്കുന്നില്ല. അള്ളാഹുവിന്റെ അദാബുകൾ ഇങ്ങനെ ഒന്നൊന്നിന് പുറകെ ഒന്നായി ഇറങ്ങുന്നുണ്ട്, പക്ഷേ കന്നുകാലികളെക്കാൾ മോശമാണ് അവരുടെ അവസ്ഥ. അവർക്കത് അള്ളാഹുവിന്റെ അദാബാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. കേവലം ദുനിയാവിന്റെ ചില അസ്ബാബുകൾ, ചില സബബുകൾ, ചില കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് ഇങ്ങനെ ആവുന്നത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ദുനിയാവിന്റെ ലാഹിറായ ചില മനസ്സിലാക്കൽ മാത്രം മനസ്സിലാക്കിക്കൊണ്ട് യഥാർത്ഥത്തിൽ ഇതിന്റെ എല്ലാം പിന്നിൽ അള്ളാഹു ആണെന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവ് സൃഷ്ടിച്ചത് അവനെ മാത്രം ഇബാദത്ത് ചെയ്ത് അവൻ പറയുന്നത് മാത്രം അനുസരിച്ച് ജീവിക്കാനാണെന്നൊക്കെ മറന്നുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ അവരാണ് ദുനിയാവിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തവർ. അവരുടെ ദുനിയാവും ആഖിറത്തും കൂട്ടിമുട്ടുമ്പോൾ അവർ ആഖിറത്തിനെ ഒഴിവാക്കിക്കൊണ്ട് ദുനിയാവ് സുരക്ഷിതമാക്കും. അത് അവരുടെ കച്ചവടത്തിന്റെ മേഖലയാകട്ടെ, അവരുടെ കുടുംബത്തിന്റെ മേഖലയാകട്ടെ, അവരുടെ ജീവിതത്തിൽ ഏതേത് മേഖലയാകട്ടെ, അവരതാണ് ചെയ്യുന്നത്. അത്തരക്കാരൻ നമ്മൾ പെട്ടിട്ടുണ്ടോ എങ്കിൽ ഗഫ്ലത്ത് നിനക്ക് ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതിന് ലക്ഷണമാണ്. അവർ ആഖിറത്തിനെ കുറിച്ച് ഖിയാമത്ത് നാളിനെ കുറിച്ച് അശ്രദ്ധയിലാണ്, അതിനെക്കുറിച്ച് പേടിയൊന്നുമില്ല. നാളെ ഖിയാമത്ത് നാൾ എന്തെങ്കിലും ചോദ്യം ചെയ്യപ്പെടുമോ എന്നുള്ള പേടിയില്ല. ഞാൻ ആരോടെങ്കിലും ദുൽമ പ്രവർത്തിച്ചു, അള്ളാഹുവിന് കൊടുക്കേണ്ട ഹക്കിൽ എന്തെങ്കിലും കുറവ് വരുത്തി, അങ്ങനെ ചെയ്താൽ എന്താണ് പ്രശ്നം, അതിന് യാതൊരു പേടിയുമില്ല. ഖിയാമത്ത് നാളിനെ കുറിച്ച് ഒരു ചിന്തയുമില്ല. യഥാർത്ഥത്തിൽ അങ്ങനെ പേടിയില്ലാത്ത ഒരു ജീവിതമാണ്. അള്ളാഹു പറഞ്ഞ ഹറാമാണെന്ന് പറയുന്ന കാര്യങ്ങൾ പ്രവർത്തിക്കുന്നതിൽ യാതൊരു പേടിയുമില്ല. അള്ളാഹു നിർബന്ധമാക്കിയ കാര്യങ്ങൾ ചെയ്യാൻ യാതൊരു ഉത്സാഹവും ഇല്ലാതെ നമ്മൾ അങ്ങനെ ജീവിച്ചു പോകുകയാണെങ്കിൽ സഹോദരങ്ങളെ, നമ്മുടെ ഹൃദയത്തിന് ഗഫ്ലത്ത് അശ്രദ്ധ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതിനുള്ള വലിയ ലക്ഷണമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇഖ്തറബ ലിന്നാസി ഹിസാബുഹും വഹും ഫീ ഗഫ്ലത്തിൻ മുഅ്റിളൂൻ, ജനങ്ങൾക്ക് അവരുടെ വിചാരണ അടുത്തു വന്നിരിക്കുകയാണ് അവരുടെ മരണവും അവരുടെ വിചാരണയുമെല്ലാം അവർക്ക് വളരെ അടുത്താണ്. നമ്മൾ സങ്കല്പിച്ചു നോക്കുക, ആഖിറത്ത് എന്ന് പറഞ്ഞാൽ നരകവും സ്വർഗവും അത് അനന്തമായി നിലകൊള്ളുകയാണ്. അത് തട്ടിച്ചു നോക്കുമ്പോൾ സഹോദരങ്ങളെ, ഈ ദുനിയാവിൽ നീ 100 വർഷം ജീവിച്ചാലും അതിനുശേഷമുള്ള നിന്റെ ഖബർ ജീവിതവും എല്ലാം തട്ടിച്ചു നോക്കിയാൽ അത് വളരെ അടുത്ത വളരെ കുറഞ്ഞ കാലമാണ്. അതുകൊണ്ടാണ് അള്ളാഹു പറയുന്നത് ഇത് അവരുടെ വിചാരണ അവർക്ക് അടുത്തു വന്നിരിക്കുകയാണ്. വഹും ഫീ ഗഫ്ലത്തിൻ മുഅ്റിളൂൻ, അവർ അങ്ങനെ അശ്രദ്ധയിലായിക്കൊണ്ട് തിരിഞ്ഞു കളയുകയാണ്. എനിക്ക് വിചാരണ നേരിടേണ്ടി വരും, അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതുപോലെ ജീവിച്ചില്ലെങ്കിൽ എനിക്ക് നാളെ നഷ്ടം നേരിടേണ്ടി വരും എന്നെല്ലാം അന്നെല്ലാം അവർ ചിന്തിക്കാതെ അവർ അശ്രദ്ധരായി ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു പറയുന്നു, മാ യാതീഹിം മിൻ ദിക്രിൻ മിൻ റബ്ബിഹിം മുഹ്ദസിൻ ഇല്ല ഇസ്തമഊഹു വഹും യൽഅബൂൻ, അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല പുതുതായി എന്തെങ്കിലും ഒരു ഉത്ബോധനവുമായി അള്ളാഹുവിന്റെ കലാമിൽ അവനെ കേൾപ്പിക്കപ്പെട്ടാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ അടുക്കലേക്ക് വന്നാൽ, സുന്നത്തുകൾ അവർക്ക് പ്രസ്താവിക്കപ്പെട്ടാൽ അവരെന്താണ് ചെയ്യുന്നത്, ഇല്ല ഇസ്തമഊഹു വഹും യൽഅബൂൻ, അങ്ങനെ കളി തമാശകളായിട്ട് അത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതോ അവർക്കൊരു നാളെ അള്ളാഹുവിന്റെ അടുക്കൽ ഒരു തെളിവായി മാത്രം അത് ബാക്കി നിൽക്കും. അവർ കേട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ കേട്ടിട്ടുണ്ട്, പക്ഷെ അത് കാര്യമായി എടുക്കുന്നില്ല. ദുനിയാവിന്റെ കാര്യത്തിന് കൊടുക്കുന്ന പ്രാധാന്യം ആഖിറത്തിന് അതിന്റെ പകുതി പോലും അവർ കൊടുക്കുന്നില്ല. വെറുതെ കേട്ടുകൊണ്ട് തമാശയായിരിക്കുകയാണ്. ലാഹിയതൻ ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ അശ്രദ്ധയിലാണ് എന്ന് അള്ളാഹു വളരെ ഗൌരവത്തോടുകൂടി പറയുകയാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, അങ്ങനെയാണ് നമ്മുടെ കാര്യമെങ്കിൽ, ദുനിയാവും ആഖിറത്തും കൂട്ടിമുട്ടുമ്പോൾ ആഖിറത്തിന് ഒഴിവാക്കിക്കൊണ്ട് ദുനിയാവ് നമ്മൾ സ്വീകരിക്കുന്നുവെങ്കിൽ സഹോദരങ്ങളെ, നമ്മുടെ ഹൃദയങ്ങൾക്ക് അശ്രദ്ധ ബാധിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതുപോലെ തന്നെ അതിന്റെ അശ്രദ്ധയിൽപ്പെട്ടതാണ് ആഖിറത്തിലുള്ള കാര്യത്തെക്കുറിച്ച്. അതിന് അള്ളാഹു ഒരുപാട് സ്വർഗത്തിനെക്കുറിച്ചും അതിന്റെ സന്തോഷങ്ങളെക്കുറിച്ചും അതിന്റെ സുഖാനുഭൂതികളെക്കുറിച്ചുമെല്ലാം അള്ളാഹു വിവരിച്ചു തന്നിട്ടുണ്ട്. എന്നാൽ അതിലൊന്നും അവന് താല്പര്യമില്ല. ദുനിയാവിൽ അള്ളാഹു അവന് കൊടുത്ത ചില റിസ്ക്കുകൾ, ചില അനുഭൂതികൾ, അതിൽ മാത്രം തൃപ്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവന് ദുനിയാവാണ് പേടി, ദുനിയാവ് നഷ്ടപ്പെട്ടു പോകുന്നതാണ് പേടി, അവൻ നരകത്തെക്കുറിച്ച് പേടിയില്ല. അത്തരത്തിലുള്ള ചിന്തയാണ് നിനക്കുള്ളതെങ്കിൽ അത് നിന്റെ ഗഫ്ലത്ത് കാരണമാണ് എന്നാണ് പണ്ഡിതന്മാർ അത് എണ്ണിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇന്നല്ലദീന ലാ യർജൂന ലിഖാഅന വറദു ബിൽ ഹയാത്തി ദുനിയ വത്മഅന്നു ബിഹാ, തീർച്ചയായും ദുനിയാവിനെ തൃപ്തിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ അവർക്ക് അല്ലാഹുവിനെ കാണാൻ ആഗ്രഹമില്ല. നാളെ സ്വർഗത്തിൽ പ്രവേശിക്കണമെന്നും അതിലേറ്റവും അതിലേറ്റവും വലിയ അനുഭൂതിയായ അല്ലാഹുവിനെ കാണണമെന്നുള്ള പ്രതീക്ഷ അതില്ലാത്ത ആളുകൾ അവർക്കെന്താണ്? അവർ ദുനിയാവിൽ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. വത്മഅന്നു ബിഹാ, അവരുടെ മനസ്സുകൾ ചേർന്നൂട്ടി ഒത്തിയിരിക്കുന്നത് ദുനിയാവിന്റെ കാര്യത്തിലാണ്. വല്ലദീനഹും അൻ ആയാത്തിനാ ഗാഫിലൂൻ, അവരാണ് അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ തൊട്ട് ഗാഫിലെ അശ്രദ്ധയിലായ ആളുകൾ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ഉലായിക മഅവാഹുമുൻ നാർ ബിമാ കാനൂ യക്സിബൂൻ, അവർ ദുനിയാവിൽ സമ്പാദിച്ചതിന്റെ അതിന്റെ ഒരു പര്യവസാനമായി അവർക്കിത് നരകമാണുള്ളത് എന്ന് അല്ലാഹു താക്കീദും ചെയ്യുന്നു സഹോദരങ്ങളെ. അതുകൊണ്ട് ദുനിയാവിലുള്ള കാര്യങ്ങൾ തൃപ്തിപ്പെട്ടുകൊണ്ട് ആഖിറത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചില പ്രത്യേക ദിവസങ്ങൾ നിശ്ചയിച്ചു തന്നു. ഈ അസ്റദുൽ ഹജ്ജിലെ 10 ദിവസങ്ങൾ പോലെ, അതുപോലെ റമദാനിന്റെ ദിവസങ്ങൾ പോലെ ആഴ്ചയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സുന്നത്ത് നോമ്പുകൾ തന്നു. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നിഅമത്തായി നൽകി, പക്ഷെ അതൊന്നും നമ്മൾ ജീവിതത്തിൽ കൊണ്ടുവരാൻ ശ്രദ്ധിക്കാതെ ദുനിയാവിലുള്ള ദുനിയാവ് നേടാൻ വേണ്ടി മാത്രം നമ്മൾ അധ്വാനിക്കുന്നുണ്ടെങ്കിൽ സഹോദരങ്ങളെ, നമ്മൾ ആഖിറത്തിന് പ്രാധാന്യം കൊടുത്തിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അത് നമ്മുടെ ഗഫ്ലത്ത് നമുക്ക് ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ലക്ഷണമാണ്. അതുപോലെ തന്നെ പണ്ഡിതന്മാർ പറയുന്ന മറ്റൊരു ലക്ഷണമാണ്, പ്രധാനപ്പെട്ട ലക്ഷണമാണ്, അത്തഖാസുലു അനി ത്താഅത്ത്, അല്ലാഹു സുബ്ഹാനഹു വ തആല അനുസരിക്കുന്ന കാര്യത്തിൽ മടിയുണ്ടാകുക എന്നുള്ളത്. അല്ലാഹു നമുക്ക് വാജിബാക്കിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഫജ്ർ നമസ്കരിക്കുക, അതുപോലെയുള്ള മറ്റ് നമസ്കാരങ്ങൾ നമസ്കരിക്കുക, നോമ്പ് നോക്കുക തുടങ്ങിയ അല്ലാഹുവിന് അനുസരിക്കുന്ന കാര്യങ്ങൾ, ഇതിൽ നമുക്ക് ആലസ്യവും മടിയും ഉണ്ടെങ്കിൽ സഹോദരങ്ങളെ, അത് നമുക്ക് മനസ്സിലാക്കി തരും നമ്മുടെ ഹൃദയത്തിന് ഗഫ്ലത്തുണ്ട്, അശ്രദ്ധയുണ്ട്, ആഖിറത്തിനെ കുറിച്ച് ബോധമില്ല. അല്ലാഹു കൽപ്പിച്ചതാണ് എന്ന് ബോധമുള്ള ഒരാൾക്ക് എങ്ങനെയാണ് ഫജറിനെ തൊട്ട് സുബഹിയെ തൊട്ട് ഉറങ്ങാൻ സാധിക്കുക? അല്ലാഹു അവന് നിർബന്ധമാക്കിയ കാര്യമാണ് സക്കാത്ത് എന്ന് മനസ്സിലാക്കിയ ഒരാൾക്ക് എങ്ങനെയാണ് സമ്പാദ്യം ഒരുപാട് ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് പിന്നീട് അത് സക്കാത്ത് കൊടുക്കാതിരിക്കാൻ സാധിക്കുക? നരകത്തിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയുള്ള മാർഗങ്ങൾ എങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കിയ ഒരാൾക്ക് അത് സ്വീകരിക്കാതിരിക്കാൻ സാധിക്കുക? അതുകൊണ്ട് സഹോദരങ്ങളെ, ത്വാഅത്ത് അല്ലാഹുവിന് അനുസരിക്കുന്ന കാര്യങ്ങളിൽ മടിയുണ്ടാകുക എന്നുള്ളത് കടുത്ത ഗഫ്ലത്ത് നമ്മളിൽ ഉണ്ട് എന്നുള്ളതിന്റെ തെളിവാണ്. മുനാഫിഖുകളായ ആളുകളെ കുറിച്ച് അല്ലാഹു പറഞ്ഞല്ലോ, ഇന്നൽ മുനാഫിഖീന യുഖാദിഊനല്ലാഹ വഹുവ ഖാദിഊഹും, മുനാഫിക്കുകൾ തീർച്ചയായും കപടവിശ്വാസികൾ, അവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ വഞ്ചിക്കാൻ നിൽക്കുകയാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് അവരെ വഞ്ചിക്കുന്നത്. വഇദാ ഖാമു ഇലസ്സലാത്തി ഖാമു കുസാല, അവർ നമസ്കരിക്കാൻ വേണ്ടി എഴുന്നേറ്റ് നിന്നാൽ വളരെ മടിയന്മാരായിട്ടാണ് നമസ്കരിക്കുന്നത്. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഇബാദത്തിനെ കുറിച്ച് ഉദാഹരണം പറയുകയാണ്. അതുപോലെ ഗഫ്ലത്ത് ബാധിച്ച ആളുകൾ, അവരുടെ പ്രത്യേകത അവരെല്ലാ ത്വാഅത്തുകളിലും അവർക്ക് മടിയായിരിക്കും, അലസതയായിരിക്കും. അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് വിളിക്കപ്പെട്ടാൽ, അല്ലാഹുവിന്റെ മാർഗത്തിൽ സദഖ ചെയ്യാൻ പറഞ്ഞാൽ അവർക്ക് മടിയാണ്, ഈമാനില്ല, അവർക്ക് അശ്രദ്ധയിലായി കൊണ്ടിരിക്കുകയാണ്, ആഖിറത്തിനെ കുറിച്ച് ബോധമില്ല. ഞാൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരു രൂപ കൊടുത്താൽ അതിന്റെ ഇരട്ടി ഇരട്ടിയായി അള്ളാഹു സുബ്ഹാനഹു വതആല നാളെ തിരിച്ചു നൽകുമെന്നുള്ള ചിന്തയില്ല. അള്ളാഹുവിന് വേണ്ടി ഞാൻ രണ്ട് റക്അത്ത് നമസ്കരിച്ചാൽ അതിന് ഒരുപാട് കൂലി നാളെ അള്ളാഹു നൽകുമെന്നുള്ള ചിന്തയില്ല. അള്ളാഹുവിന് വേണ്ടി ഒരു ദിവസം നോമ്പെടുത്താൽ നരകത്തിൽ നിന്നും വർഷങ്ങൾ വൈദൂരം നമുക്ക് അകറ്റി നിർത്താൻ സാധിക്കുമെന്ന് എന്നുള്ള ചിന്തയില്ല. സഹോദരങ്ങൾ, ഇതെല്ലാം നമ്മുടെ ഹൃദയത്തിന് ഗഫ്ലത്ത് അശ്രദ്ധ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതിന് ലക്ഷണത്തിൽ പെട്ടതാണ്. അതുപോലെ മറ്റൊരു ലക്ഷണമാണ് ഇസ്തിഗ്ഫാറുൽ മുഹറമാത് വത്തഹാവുനു ബിഹാ, തിന്മകളെ ചെറുതായി കാണുക എന്നുള്ളത്. അള്ളാഹു വളരെ ഗൗരവത്തോടുകൂടി പറഞ്ഞ എത്ര എത്ര വൻപാപങ്ങളിൽ വരെ എണ്ണിയ തിന്മകൾ, അത് വളരെ നിസ്സാരമായി കാണുകയാണ്. പലിശ പോലെ, വ്യഭിചാരം പോലെ, അതുപോലെ ഹറാമുകളായ ഒരുപാട് കാര്യങ്ങൾ, ഇതെല്ലാം അള്ളാഹു വളരെ കടുത്തതായി പറയുകയും അതിന്റെ താക്കീതുകൾ ഖുറാനിൽ ഉടനീളം പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ അവന്റെ മനസ്സിൽ അതെല്ലാം വളരെ നിസ്സാരമാണ്. അവൻ ഹറാമുകൾ ഒരു കൂസലുമില്ലാതെ ദിവസേന ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ സഹോദരങ്ങളെ, നിങ്ങളെ ഹൃദയത്തിന് ഗഫ്ലത്ത് ബാധിച്ചിട്ടുണ്ട്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇന്നൽ മുഅ്മിന യറാ ദുനൂബഹു കഅന്നഹു ഖാഇദുൻ തഹ്ത ജബലിൻ യഖാഫു അൻ യഖഅ അലൈഹി. ഒരു മുഅ്മിന്റെ ഉദാഹരണം എങ്ങനെയാണ്? അവൻ വലിയൊരു പർവ്വതത്തിന്റെ താഴെ ഇരിക്കുന്നത് പോലെയാണ്. അവൻ വലിയൊരു പർവ്വതത്തിന്റെ താഴെ ഇരുന്ന ആ പർവ്വതം തന്റെ മുകളിലേക്ക് വീഴും എന്ന് ഭയപ്പെടുന്ന ഒരുത്തനെ പോലെയാണ് മുഅ്മിൻ അവന്റെ പാപങ്ങളെ തൊട്ട് ഭയപ്പെടുക. അഥവാ അവന്റെ പാപങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ അവൻ വലിയ പേടിയായിരിക്കും, എത്രയും പെട്ടെന്ന് അള്ളാഹുവിലേക്ക് തൗബ ചെയ്യും. എന്നാൽ ഒരു ഫാജിറായ തെമ്മാടിയായ ഒരാളോ, ഇന്നൽ ഫാജിറ യറാ ദുനൂബഹു കദുബാബിൻ മറ അല അൻഫി, എന്നാൽ ഒരു ചെമ്മാടിയായ ഒരുത്തൻ അവൻ തിന്മകൾ ചെയ്താൽ അവന്റെ മൂക്കിന് മുന്നിലൂടെ ഒരു ഈച്ച പറന്നു പോകുന്ന അത്ര ലാഘവത്തോടെ കൂടിയായിരിക്കും. എത്ര വലിയ പലിശയിൽ ഏർപ്പെട്ടാലും അവന് യാതൊരു പേടിയുമില്ല. എത്ര വ്യഭിചാരത്തിന്റെ വഴികളിലേക്ക് ഏർപ്പെട്ടാലും അവന് യാതൊരു പേടിയൊന്നുമില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ധിക്കരിക്കുന്നതിന് യാതൊരു പേടിയുമില്ലാതെ മുന്നോട്ട് നയിക്കുകയാണെങ്കിൽ, അങ്ങനെയുള്ള അവസ്ഥ നമുക്കുണ്ടെങ്കിൽ സഹോദരങ്ങളെ, നമ്മുടെ ഹൃദയത്തിന് കടുത്ത ഗഫ്ലത്ത് ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതിന്റെ വലിയ ഉദാഹരണമാണ്. അതുപോലെ തന്നെ പണ്ഡിതന്മാർ പറയുന്നു ഗഫ്ലത്ത് ബാധിച്ചതിന്റെ വലിയൊരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ, തളിയുൽ വഖ്തി അൻ മിൻ ഗൈരി ഫായിദ, യാതൊരു ഉപയോഗവുമില്ലാതെ സമയം വെറുതെ ചെലവഴിച്ച് കളയുക എന്നുള്ളത് ഗഫ്ലത്ത് ബാധിച്ച ആളുകളിൽ നിന്ന് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. യാതൊരു ഫായ്ദയുമില്ല, യാതൊരു ഉപകാരവുമില്ല, വെറുതെ സമയം കൊല്ലുകയാണ്. പല പല വിനോദങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് ഒന്ന് കഴിഞ്ഞാൽ മറ്റൊന്ന് എന്നുള്ള നിലക്ക് ഉറങ്ങിയും കുടിച്ചും രസിച്ചും അങ്ങനെ വിനോദങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ, അങ്ങനെ ചെയ്യുന്ന ആളുകൾ, അവരുടെ ഹൃദയത്തിന് ഗഫ്ലത്ത് ബാധിച്ചിട്ടുണ്ട്. അവർ അത് തിരിച്ചറിയേണ്ടതുണ്ട്. അതിൽ നിന്നും തൗബ ചെയ്ത് അള്ളാഹുവിലേക്ക് തിരിച്ചു ചെല്ലേണ്ടതുണ്ട്. കാരണം അവന്റെ ഹൃദയത്തിന് കടുത്ത ഗഫ്ലത്ത് ഉള്ളത് കാരണം മാത്രമാണ് അവൻ അങ്ങനെ സമയം യാതൊരു ഉപകാരവുമില്ലാതെ, അവന്റെ ദുനിയാവിനോ ആഖിറത്തിനോ യാതൊരു ഉപയോഗവുമില്ലാതെ അതിനെ കളയാൻ സാധിക്കുക. ഹൃദയത്തിന് കടുത്ത ഗഫ്ലത്ത് ബാധിച്ച ആളുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുവല്ലോ, നിഅബതാനി മഖ്ബൂലുൻ ഫീഹിമാ കസീറുൻ മിനന്നാസ് അസ്സിഹത്തു വൽ ഫറാ, ജനങ്ങളിൽ അധിക ആളുകളും വഞ്ചിതരായിട്ടുള്ള രണ്ട് വലിയ നിഅമത്തുകളാണ്, അല്ലാഹു നൽകിയിട്ടുള്ള വലിയ അനുഗ്രഹങ്ങളാണ്. അസ്സിഹത്തു വൽ ഫറാഗ്, അവന് ആരോഗ്യവും അതുപോലെ തന്നെ ഒഴിവു സമയവും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആരോഗ്യം നൽകിയാൽ നാളെ അല്ലാഹു അതിനെക്കുറിച്ച് ചോദിക്കുന്നതാണ്. നിനക്ക് അല്ലാഹുവിന്റെ മാർഗത്തിൽ അല്ലാഹു ഇത്രയും ആരോഗ്യം നൽകി, ഇനി അല്ലാഹുവിന്റെ മാർഗത്തിൽ പണിയെടുത്തോ, അല്ലാഹുവിന്റെ ദീനി കാര്യങ്ങൾക്ക് വേണ്ടി പണിയെടുത്തോ, സ്വന്തം അമലുകൾ ചെയ്യുന്നതിനു വേണ്ടി നീ പണിയെടുത്തോ, ഒഴിവു സമയം കിട്ടി, ഇനി അല്ലാഹുവിനോട് ഇബാദത്തിന് വേണ്ടി ഒഴിഞ്ഞിരുന്നോ, അല്ലാഹുവിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി നീ ഒഴിഞ്ഞിരുന്നോ എന്ന് അല്ലാഹു കൃത്യമായി ചോദിക്കുന്നതാണ് എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുകൊണ്ട് തന്നെ ഇത്തരം ലക്ഷണങ്ങൾ നമ്മൾ കാണുകയാണെങ്കിൽ സഹോദരങ്ങളെ, അത് നമ്മൾ തിരിച്ചറിയുകയും അതിന്റെ ചികിത്സ നമ്മൾ തേടുകയും വേണം എന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. സഹോദരങ്ങളെ, എന്തുകൊണ്ടാണ് ഈ ഗഫ്ലത്ത് ഉണ്ടാകുന്നത്? അതും കൂടി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഏതൊരു രോഗത്തെക്കുറിച്ച് പഠിക്കുമ്പോഴും ആ രോഗം ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്താണെന്നും തിരിച്ചറിയാതെ നമുക്ക് ആ രോഗത്തെക്കുറിച്ച് പൂർണ്ണമായി ശിഫ നൽകാൻ, ശിഫ നമുക്ക് ലഭിക്കുകയില്ല. കാരണം രോഗത്തിന്റെ കാരണങ്ങൾ അത് മനസ്സിലാക്കി അതിൽ നിന്നും വിട്ടുനിന്നാലല്ലാതെ നമുക്ക് ആ രോഗത്തിന്റെ ചികിത്സ പൂർണ്ണമാകുകയില്ല. അതുകൊണ്ട് അതിന്റെ കാരണങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. അതിലേറ്റവും വലിയ കാരണങ്ങൾ ദീനി വിജ്ഞാനത്തിൽ നിന്നുള്ള അകൽച്ചയാണ്, അൽ ജഹൽ. അള്ളാഹുവിന്റെ ദീൻ, കലാം, ഖുർആൻ അത് പഠിക്കുന്നതിൽ നിന്നും അകന്നു നിന്നു കഴിഞ്ഞാൽ സഹോദരങ്ങൾ, എന്താണ് ഈ ഖുർആനിൽ അള്ളാഹു ആഖിറത്തിനെ കുറിച്ച് പറഞ്ഞത് എന്നുള്ള ബോധം അവനുണ്ടാകുകയില്ല. എന്താണ് ആഖിറത്തിന്റെ ഭയാനകത, നരകമെന്താണ്, സ്വർഗമെന്താണ് എന്നെല്ലാം മനസ്സിലാക്കണമെങ്കിൽ അത് കൃത്യമായ ദീനി വിജ്ഞാനം മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ ദീനിൽ നിന്നും അകന്നു പോകുന്ന ആളുകൾ, ദീനി വിജ്ഞാന സദസ്സുകളിൽ നിന്നും, എൽമിന്റെ സദസ്സുകളിൽ നിന്നും അകന്നു പോകുന്ന ആളുകൾക്കാണ് ഗഫ്ലത്ത് ഏറ്റവും പെട്ടെന്ന് പിടികൂടുക. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ കലാമ് പഠിക്കുന്നതിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് പഠിക്കുന്നതിൽ നമ്മൾ മുമ്പോട്ട് വരേണ്ടതുണ്ട്. നമ്മുടെ ഗഫ്ലത്തിനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണമാണ് ദീനി വിജ്ഞാനം നിന്നും, അതുപോലെയുള്ള അള്ളാഹുവിനെ കുറിച്ച് പഠിക്കുന്നതിലും, പ്രത്യേകിച്ച് അള്ളാഹുവിന്റെ അസ്മാഉ സിഫാത്തുകളെ കുറിച്ച്, അള്ളാഹുവിന്റെ നാമങ്ങളെ കുറിച്ച് പഠിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ ഇൽമിൽ പെട്ടതാണ്. അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കണം. അള്ളാഹു ഗഫൂറാണെന്ന് മനസ്സിലാക്കിയ ആളുകൾക്ക് അവനൊരിക്കലും തന്നെ പാപം സംഭവിച്ചു കഴിഞ്ഞാൽ വെറുതെ ഇരിക്കാൻ സാധിക്കുകയില്ല. എല്ലാ പാപങ്ങളും പുറത്തു തരുന്ന അള്ളാഹുവിന്റെ മുന്നിൽ കരഞ്ഞ് പ്രാർത്ഥിക്കാൻ അവൻ സാധിക്കും. അള്ളാഹു റഹീമാണ്, കാരുണ്യവാനാണെന്ന് സാധിക്കുന്ന ആളുകൾക്ക് അവനെപ്പോഴും സ്വർഗത്തെക്കുറിച്ച് ആലോചിക്കും. ആ സ്വർഗത്തിനു വേണ്ടി അവൻ പണിയെടുക്കും. അള്ളാഹു കടുത്ത ശിക്ഷ നൽകുന്നവനാണ്, ശദീദുൽ ഇഖാബാണ്, അള്ളാഹു കടുത്ത ശിക്ഷ നൽകുമെന്ന് പേടിക്കുന്ന അവൻ നരകത്തിൽ നിന്നും അവൻ വിട്ടുനിൽക്കാൻ സാധിക്കും. അതുപോലെ അള്ളാഹുവിന്റെ ഓരോ ഇസ്മുകൾ പഠിക്കുമ്പോഴും സഹോദരങ്ങളെ, ഈമാൻ വർദ്ധിക്കുകയും അവൻ എല്ലാ ഗഫ്ലത്തും തന്റെ ഹൃദയത്തിൽ നിന്ന് മാറ്റാൻ സാധിക്കുകയും ചെയ്യുന്നതാണ്. അതുപോലെ മറ്റൊരു ലക്ഷണമാണ് സഹോദരങ്ങളെ, പാപങ്ങൾ ചെയ്യുക എന്നുള്ളത്. പാപങ്ങൾ തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുടെ ഹൃദയത്തിന് ഗഫ്ലത്ത് വരും. നാം നേരത്തെ മനസ്സിലാക്കിയതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു പരിധി കഴിഞ്ഞാൽ പിന്നീട് അവന്റെ ഹൃദയത്തിന് ഒരു മൂടിയിട്ട് കളയും. പിന്നീട് അവനെ ആരൊക്കെ ഉപദേശിച്ചാലും അവന് മാറാൻ സാധിക്കുകയില്ല, അവൻ പാപത്തിൽ തുടർന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് പാപങ്ങളിൽ നിന്ന് നാം പെട്ടെന്ന് വിട്ടുനിൽക്കേണ്ടതാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇന്നലിൽ ഹസനത്തി റിയാഉൻ ഫിൽ വജ്ഹ്, തീർച്ചയായും നന്മക്ക് അവന്റെ മുഖത്തൊരു തെളിച്ചമുണ്ടാകും. വനൂറൻ ഫിൽ ഖൽബ്, അവന്റെ ഹൃദയത്തിനൊരു വെളിച്ചമുണ്ടാകും. വസഅത്തൻ ഫിൽ റിസ്ഖ്, അവന്റെ ഉപജീവനത്തിൽ വിശാലതയുണ്ടാകും. വഖുവ്വത്തൻ ഫിൽ ബദിൻ, അവന്റെ ശരീരത്തിന് നല്ല ശക്തി ലഭിക്കും, ശാരീരിക ശക്തി ലഭിക്കും. വമഹബ്ബത്തൻ ഫി ഖുലൂബിൽ ഖൽഖ്, അള്ളാഹുവിന്റെ അടിമകളിൽ അവന് അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിനെ അനുസരിക്കുന്ന നന്മ ചെയ്യുന്ന ആളുകളെ തൊട്ട് അള്ളാഹു അവന് വലിയ ഇഷ്ടമുണ്ടാക്കി കൊടുക്കും. എന്നാൽ അതിന് നേരെ മറിച്ച് തിന്മ ചെയ്യുന്ന ആളുകൾക്കോ, വ ഇന്നലിസ്സയ്അതി സവാദൻ ഫിൽ വജ്ഹ്, തിന്മ ചെയ്യുന്ന ആളുകളുടെ മുഖത്തൊരു പ്രത്യേക കറുപ്പുണ്ടായിരിക്കുന്നതാണ്. വസുൽമത്തൻ ഫിൽ ഖൽബ്, അത് ഹൃദയങ്ങളിൽ അന്ധകാരമായിരിക്കും. വഹനൻ ഫിൽ ബദിൻ, അത് ശരീരം ക്ഷയിച്ചു പോയിരിക്കുകയാണ്, അമലുകളോ മറ്റു കാര്യങ്ങളോ ചെയ്യാൻ സാധിക്കുന്നില്ല. വനക്തം ഫിൽ റിസ്ക്, അവന്റെ റിസ്ക് കുടുങ്ങിപ്പോകും. വബുഗ്ളം ഫി ഖുലൂബിൽ ഖൽഖ്, അള്ളാഹുവിന്റെ സൃഷ്ടികൾ അടിമകളെല്ലാം അവന് വെറുത്തു തുടങ്ങുകയും ചെയ്യും. സഹോദരങ്ങളെ, ഇതെല്ലാം അള്ളാഹു സുബ്ഹാനഹു വതആല ധിക്കരിക്കുന്ന ആളുകൾക്ക് കൊടുക്കുന്ന ഇഹാനത്താണ്, അവന് നിന്ദിക്കുന്നതാണ്. അങ്ങനെ അതുകൊണ്ട് തന്നെ തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നുള്ളത് ഗാഫിലിങ്ങളിൽ പെടാതിരിക്കാനുള്ള വലിയ മാർഗമാണ്. ഏതേത് കാര്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആല നിഷിദ്ധമാക്കിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ ഉടൻ തന്നെ അതിൽ നിന്ന് വിട്ടുനിൽക്കുക. ഇനി അത് നിനക്ക് സംഭവിച്ചു പോയാൽ അതിൽ നിന്ന് ഇസ്തിഗ്ഫാർ ചെയ്യുക. അതുപോലെ തന്നെ ഹവയെ പിന്തുടരുക. ഇത്തിബാഉൽ ഹവ എന്നുള്ളത് ഇത് വലിയ ലക്ഷണത്തിൽപ്പെട്ടതാണ്, വലിയ കാരണത്തിൽപ്പെട്ടതാണ്. ഗഫ്ലത്ത് സംഭവിക്കാനുള്ള കാരണമാണ്. അള്ളാഹുവിന്റെ ദീനിൽ ഒരു കാര്യം പ്രസ്താവിക്കപ്പെട്ടാൽ അത് സ്വീകരിക്കാതെ സ്വന്തം ഇച്ഛ എന്താണോ പറയുന്നത് അതിനനുസരിച്ച് മുന്നോട്ട് പോകുക, ഇത് ഗഫ്ലത്ത് ഉണ്ടാക്കാനുള്ള വലിയ കാരണത്തിൽപ്പെട്ടതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു, അഫറഅയ്ത മനിത്തഖദ ഇലാഹഹു ഹവ വഅള്ളഹു അല്ലാഹു അലാ ഇൽ, നിങ്ങൾ ഒരുവനെ കണ്ടിട്ടില്ലേ, അവൻ അവന്റെ ഇലാഹാക്കിയിരിക്കുന്നത് അവന്റെ ഹവയാണ്, അവൻ ഈ ആരാധ്യനാക്കിയിരിക്കുന്നത് അവന്റെ ദേഹേച്ഛയാണ്, അവൻ ഹറാമും ഹലാലുമെല്ലാം തീരുമാനിക്കുന്നത് അവന്റെ ദേഹേച്ഛ എന്തു പറയുന്നോ അതിനനുസരിച്ചാണ്. അള്ളാഹു ഹറാമാക്കിയതല്ല അവന്റെ അടുക്കൽ ഹറാം, അള്ളാഹു ഹലാലാക്കിയതല്ല അവന്റെ അടുക്കൽ ഹലാൽ. അങ്ങനെയുള്ള ആളുകളെ കുറിച്ച് അള്ളാഹു പറയുന്നു, വഅല്ലാഹു അലാ ഇൽം, അറിഞ്ഞുകൊണ്ട് തന്നെ അവനത് കിട്ടേണ്ടത് തന്നെ എന്ന കാരണത്താൽ അള്ളാഹു അവനെ പേൾപ്പിച്ചിരിക്കുന്നു. വഖതമ അലാ സംഇഹി വഖൽബിഹി വജഅല അലാ ബസരിഹി ഖിശാവ, അവന്റെ ഹൃദയത്തിനും അവന്റെ കാതുകൾക്കും അവന്റെ കണ്ണുകൾക്കുമെല്ലാം അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു മൂടിയിട്ട് കൊടുക്കുകയാണ്. ഫമൻ യഹ്ദീഹി മിൻ ബഅദില്ലാഹി അഫലാ തദക്കറൂൻ, അള്ളാഹു ഒരുവനെ ബലാലത്തിലാക്കി കഴിഞ്ഞാൽ ആർക്കാണ് പിന്നെ അവനെ ഹിദായത്തിലാക്കാൻ സാധിക്കുക, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല ചോദിക്കുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, തിന്മകൾ ചെയ്യുക, അതുപോലെ തന്നെ ഹവ പിന്തുടരുക, സ്വന്തം ദേഹേച്ഛക്കനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളത് നമ്മുടെ ഗാഫിലിങ്ങളിൽ ഉൾപ്പെട്ടു പോകും. പിന്നീട് നമുക്ക് തിരിച്ചു വരാൻ ഒരു പക്ഷെ സാധിച്ചെന്ന് വരികയില്ല. അള്ളാഹു സുബ്ഹാനഹു അതേ അവസ്ഥയിൽ നമ്മെ മരിപ്പിക്കും. അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ കാരണത്തിൽ നിന്ന് നാം വിട്ടുനിൽക്കണം. അതുപോലെ തന്നെ മറ്റൊരു കാരണമാണ് കസ്റത്തു ദഹിക്, ധാരാളമായി ചിരിക്കുക എന്നുള്ളത്. ധാരാളമായി ചിരിക്കുന്ന ആളുകൾ, അവർക്ക് അവരുടെ മനസ്സിൽ നിന്നും ഈമാൻ കുറഞ്ഞു പോകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലാ തുക്സിറു ദഹിക്, നിങ്ങൾ ധാരാളമായി ചിരിക്കാൻ പാടില്ല. കാരണം ധാരാളമായി ചിരിച്ചു കഴിഞ്ഞാൽ അത് അവന്റെ ഹൃദയത്തെ മരിപ്പിച്ചു കളയും. ഹൃദയം മരിച്ചുപോയാൽ സഹോദരങ്ങള്, പിന്നീട് അള്ളാഹുവിന്റെ ആയത്തുകൾ കേൾക്കുമ്പോൾ അതിന് യാതൊരു സ്വാധീനവും ഉണ്ടാകുകയില്ല. അതുകൊണ്ട് ചിരിക്കുന്നത് അത് നമ്മൾ വളരെയധികം കുറക്കേണ്ട ഒരു കാര്യമാണ്. ചിരി അത്യാവശ്യം തമാശ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവദിച്ചു തന്നിട്ടുണ്ട്. എന്നാൽ അതിൽ അധികരിപ്പിക്കുക എന്നുള്ളത് അത് ആക്ഷേപിക്കപ്പെട്ട കാര്യമാണ്. അതിൽ നിന്ന് നമ്മൾ വിട്ടുനിൽക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞത് നമുക്കറിയാം, ലാ തഅലമൂന മാ അഅലമു ലാ ദഹിത്തും ഖലീലൻ വലബഖൈതും കസീറ, ഞാൻ അറിഞ്ഞിരുന്ന കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ വളരെ കുറച്ചു മാത്രമേ ചിരിക്കുമായിരുന്നുള്ളൂ, നിങ്ങൾ ധാരാളമായി കരയുമായിരുന്നു. സ്വർഗവും നരകവും എല്ലാം കണ്ടയാളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനാൽ തന്നെ സഹോദരങ്ങളെ, ചിരിയാവാം, പക്ഷെ അത് കുറച്ചുകൊണ്ടുവരണം. അങ്ങനെ അധികമായി ചിരിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ഹൃദയത്തിന് ഗഫ്ലത്ത് ബാധിക്കാനുള്ള വലിയൊരു കാരണമാണ്. അതുപോലെ തന്നെയാണ് കസ്റത്തുൽ കലാം, ധാരാളമായി സംസാരിക്കുക എന്നുള്ളത്. ധാരാളമായി സംസാരിക്കുന്ന ആളുകൾ, അവരുടെ ഹൃദയം അത് കടുത്തുപോകുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തുക്സിറുൽ കലാമ ബിഗൈരി ദിക്രില്ല, അല്ലാഹുവിനെ കുറിച്ച് പറയുന്നത് പറയാത്ത കാര്യമാണെങ്കിൽ, അല്ലാഹുവിനെ കുറിച്ച് പ്രസ്താവിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ സംസാരം അധികരിപ്പിക്കാൻ പാടില്ല. ഫഇന്ന കസ്റത്തുൽ കലാമി ബിഗൈരി ദിക്രില്ലാഹി തആല കസ്വതുൽ ഖൽബ്, കാരണം അല്ലാഹു അല്ലാത്ത ആളുകളെ കുറിച്ച് ധാരാളമായി സംസാരിക്കുക, ദുനിയാവിന്റെ കാര്യമാകട്ടെ മറ്റേത് കാര്യമാകട്ടെ, അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ചോ അള്ളാഹുവിനെ കുറിച്ചോ അല്ല എങ്കിൽ അത്തരം കാര്യങ്ങൾ അതിന്റെ ഹൃദയത്തിന് കാഠിന്യമുണ്ടാക്കും. വഇന്ന അബഅദന്നാസി മിനല്ലാഹി തആല അൽഖൽബുൽ ഖാസി, കാരണം നാളെ ഖിയാമത്ത് നാളിൽ അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും വിദൂരമായി നിർത്തപ്പെടുക ഹൃദയത്തിന് കാഠിന്യം വന്ന ആളുകൾക്കായിരിക്കും. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഹൃദയത്തിന് കാഠിന്യമുണ്ടാക്കുന്ന വലിയൊരു കാരണത്തിൽപ്പെട്ടതാണ് അമിതമായി ചിരിക്കുകയും സംസാരിക്കുകയും ചെയ്യുക എന്നുള്ളത്. അതൊരിക്കലും തന്നെ ഒരു മുഅ്മിനെ യോജിച്ച ഒരു പണിയല്ല, മറിച്ച് അവൻ ആവശ്യമുള്ളത് സംസാരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, മൻ കാന യുഅ്മിനു ബില്ലാഹി വല്യൗമിൽ ആഖിർ ഫല്യഖുൽ ഖൈറൻ ഔ ലിയസ്മുത്, ആർക്കെങ്കിലും ആഖിറത്തിനെ കുറിച്ച് അള്ളാഹുവിനെ കുറിച്ച് വിശ്വാസമുണ്ടെങ്കിൽ അവൻ നല്ലത് പറയട്ടെ, അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ. എന്ന നന്മയും തിന്മയും അവന് വ്യക്തമല്ലാത്തതാണെങ്കിൽ അവൻ അവനെ നാവിനെ പിടിച്ചു വെക്കട്ടെ. ഇതെല്ലാം സഹോദരങ്ങളെ, ഈ ഗഫ്ലത്തിൽ പെട്ടുപോകാതിരിക്കാനുള്ള, ഈ ഗഫ്ലത്തിൽ പെട്ടുപോകുന്ന കാരണങ്ങളിൽ പെട്ടതാണ്. അതുകൊണ്ട് ആ കാരണങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യമായി സ്വീകരിക്കേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വതആല അവനെ ഓർത്തുകൊണ്ട് സദാ ദിക്റിൽ മുഴുകുന്ന അവന്റെ നല്ല സ്വാലിഹീങ്ങളായ അടിമകളിൽ എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വഅഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹി ലി വലകും വലി ജമീഇൽ മുസ്ലിമീന മിൻ കുല്ലി ദംബിൻ വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه وسلم. അള്ളാഹുവിന്റെ ദിക്രിൽ നിന്നും തെറ്റിച്ചുകൊണ്ട് ഗഫ്ലത്തിലാകുന്നതിനെ കുറിച്ചാണ്, അതിന്റെ കാരണങ്ങളെക്കുറിച്ചും അതിന്റെ ലക്ഷണങ്ങളെക്കുറിച്ചുമാണ് നാം മനസ്സിലാക്കിയിട്ടുള്ളത്. സഹോദരങ്ങളെ, ഇനി നാം മനസ്സിലാക്കേണ്ടത് ഏതൊരു രോഗത്തിനും ആവശ്യമുള്ളത് ചികിത്സയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുണ്ട്, ലികുല്ലി ദാഇൻ ദവാ. അള്ളാഹു ഏതൊരു രോഗം നിശ്ചയിച്ചിട്ടുണ്ടോ അതിനൊരു ദവാ, മരുന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല നിശ്ചയിച്ചിട്ടുണ്ട്. ഇത് കേവലം ശരീരത്തിനുള്ള രോഗങ്ങൾക്ക് മാത്രമല്ല, മറിച്ച് മനുഷ്യൻ ഏറ്റവും കൂടുതൽ ചികിത്സിക്കേണ്ടത് അവന്റെ ഹൃദയത്തിന് ബാധിച്ചിട്ടുള്ള രോഗമാണ്. അവന്റെ ഹൃദയത്തിന് ബാധിച്ചിട്ടുള്ള ഗഫ്ലത്ത് എന്ന കടുത്ത ക്യാൻസറിനേക്കാൾ അപകടമുള്ള ഈ രോഗം എങ്ങനെ ചികിത്സിക്കാം എന്നുള്ളതിനെ കുറിച്ചും പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതിൽപ്പെട്ട ഏറ്റവും വലിയ കാര്യമാണ് ദിക്റുല്ലാഹി തആല. അള്ളാഹു സുബ്ഹാനഹു വതആലയെ സദാ ദിക്ർ ചൊല്ലുക, അള്ളാഹുവിനെ സദാ ഓർമ്മിക്കുക എന്നുള്ളത് അതിന്റെ ഹൃദയത്തിൽ നിന്നും ഗഫ്ലത്ത് അത് നീക്കിക്കളയും. അള്ളാഹു പറഞ്ഞല്ലോ, വദ്കുർ റബ്ബക ഫീ നഫ്സിക തദറുഅൻ വഖീഫ, ഭയപ്പാടുകൂടിയും അള്ളാഹു സുബ്ഹാനഹു വതആലയോട് അങ്ങേയറ്റം വിനയത്തോടുകൂടിയും നിങ്ങൾ അള്ളാഹുവിനെ ഓർക്കുക, നിങ്ങളുടെ മനസ്സിൽ അള്ളാഹുവിനെ ഓർക്കുക. വദൂനൽ ജഹരി മിനൽ ഖൗൽ, നിങ്ങൾ ഒച്ചത്തിലാക്കേണ്ടതില്ല, പതുക്കെയാണ് ദിക്ർ ചൊല്ലേണ്ടത്. ബിൽ ഉദൂവി വൽ അസാൽ, രാവിലെയും വൈകുന്നേരവും. വല തഖും മിനൽ ഗാഫിലീൻ, അങ്ങനെയെങ്കിൽ നിങ്ങൾ ഹൃദയത്തിൽ നിങ്ങൾ അശ്രദ്ധാലുക്കളിൽ പെട്ടുപോകാൻ പാടില്ല എന്ന് അള്ളാഹു പറഞ്ഞു തരികയാണ്. അഥവാ രാവിലെയും വൈകുന്നേരവുമുള്ള ദിക്റുകളെല്ലാം നിങ്ങൾ പാലിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആലയെ ദിക്ർ ചൊല്ലാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് മേഖലകൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. സഹോദരങ്ങളെ, ഇതെന്തിനു വേണ്ടിയാണ്? നമ്മുടെ ഹൃദയം ഒരു അവസ്ഥയിലും അശ്രദ്ധയിലായി പോകാതിരിക്കാനാണ്. മസ്ജിദിലേക്ക് കയറി വരുമ്പോൾ നമ്മൾ ദിക്ർ ചൊല്ലുന്നുണ്ട്, മസ്ജിദിൽ നിന്നും പുറത്തിറങ്ങുമ്പോൾ ദിക്ർ ചൊല്ലുന്നുണ്ട്, പിന്നീട് നമസ്കരിച്ചു കഴിഞ്ഞാൽ ദിക്ർ ചൊല്ലുന്നുണ്ട്, വീട്ടിലേക്ക് കയറുമ്പോഴും വീട്ടിലേക്ക് പുറത്തു വരുമ്പോഴും എന്തിനേറെ നമ്മൾ ടോയ്ലറ്റിലേക്ക് പോകുമ്പോൾ പോലും നമ്മൾ ദിക്ർ ചൊല്ലിക്കൊണ്ടാണ് കയറുന്നതും ഇറങ്ങുന്നതും. സഹോദരങ്ങളെ, ഓരോ മേഖലകളിലും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ദിക്ർ പഠിപ്പിച്ചത് നമ്മൾ അള്ളാഹുവിനെ ഒരിക്കലും മറന്നുപോകാൻ പാടില്ല. അങ്ങനെ എപ്പോഴും മനസ്സിൽ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ അങ്ങനെ ദിക്ർ ചൊല്ലുകയാണെങ്കിൽ നമുക്ക് ഈ രോഗത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും. അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുക എന്നുള്ളതാണ് ഈ ഒന്നാമത്തെ ഇതിന് ഏറ്റവും വലിയ ചികിത്സ. രണ്ടാമതായി പണ്ഡിതന്മാർ പറയുന്നു, ഖിറാഅത്തുൽ ഖുർആൻ ബിതദബ്ബുരിൻ വതഫഹ്മിൻ, ഖുർആൻ പാരായണം ചെയ്യുക. എങ്ങനെയാണ് പാരായണം ചെയ്യേണ്ടത്? അശ്രദ്ധയിലായിക്കൊണ്ടല്ല, ബിതദബ്ബുരിൻ വതഫഹ്മിൻ, നന്നായി ഉറ്റു മനസ്സിലാക്കിക്കൊണ്ട് അത് കൃത്യമായി ഉറ്റാലോചിച്ചുകൊണ്ട് നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യുക. അതിന്റെ അർത്ഥവും അതിന്റെ ആശയം അതിന്റെ തഫ്സീർ എന്താണ്? അള്ളാഹു സുബ്ഹാനഹു വതആല ഇതുകൊണ്ട് ഞാൻ എന്തു മനസ്സിലാക്കാനാണ് അള്ളാഹു ഉദ്ദേശിച്ചത്? അത് വളരെ ആകാംക്ഷയോടുകൂടി അതിന്റെ തഫ്സീർ പഠിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. അങ്ങനെ നമ്മൾ പഠിക്കുകയാണെങ്കിൽ സഹോദരങ്ങൾ, നമ്മുടെ ഹൃദയത്തിൽ നിന്നും ഗഫ്ലത്ത് നീങ്ങിപ്പോകും. അല്ലാഹു പറഞ്ഞല്ലോ, യാ അയ്യുഹൻ നാസ് ഖദ് ജാഅത്കും മൗഇളതും മിർ റബ്ബികും വശിഫാഉം ലിമാ ഫിസ്സുദൂരി വഹുദം വറഹ്മത്തൻ ലിൽആലമീൻ ലിൽമുഅ്മിനീൻ. അല്ലാഹു പറയുകയാണ്, ഓ ജനങ്ങളെ, ഖദ് ജാഅത്കും മൗഇളതും മിർ റബ്ബികും, നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള ഒരു സതുപദേശം നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. വശിഫാഉം ലിമാ ഫിസ്സുദൂർ, നിങ്ങളുടെ ഹൃദയത്തിന് ബാധിച്ച സകല രോഗങ്ങൾക്കും ശിഫയായിക്കൊണ്ടാണ് അല്ലാഹു ഖുർആൻ ഇറക്കിയിട്ടുള്ളത്. വഹുദം വറഹ്മത്തൻ ലിൽമുഅ്മിനീൻ, സന്മാർഗവും കാരുണ്യവുമായിക്കൊണ്ട് മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു ഇദാ ഖുർആൻ ഇറക്കിയിട്ടുണ്ട്. ഖുർആൻ എല്ലാത്തിനും ശിഫയാണ്, ബാഹ്യമായ രോഗത്തിന് മാത്രമല്ല ഹൃദയത്തിനുള്ള ശിഫയാണ് ഖുർആൻ. ഖുർആൻ ഹൃദയത്തിന് ഏതേത് രോഗങ്ങളുണ്ടോ അതിനെല്ലാം ഖുർആൻ കൊണ്ട് ചികിത്സിക്കാൻ സാധിക്കും. അതിന് ഖുർആൻ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് പാരായണം ചെയ്യണം. ശരിയാണ്, ഖുർആൻ നീ അർത്ഥം അറിയാതെ ഓതിയാലും അല്ലാഹു സുബ്ഹാനഹു വതആല നിനക്ക് വലിയ നിഅമത്ത് നൽകിയിട്ടുണ്ട്, വലിയ ഫളൽ നൽകിയിട്ടുണ്ട്. നീ ഓരോ ഹർഫു പാരായണം ചെയ്യുന്നതിന് 10 കൂലി നൽകിയിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ ആ അർത്ഥം അറിഞ്ഞ് മനസ്സിലാക്കി ഓതുകയാണെങ്കിൽ അല്ലാഹുവിനെ കുറിച്ച് ധാരാളമായി മനസ്സിലാക്കാനും നിന്റെ ഹൃദയം ഗഫ്ലത്തിൽ നിന്ന് നീങ്ങിപ്പോകാൻ മാറ്റാനും നിനക്ക് സാധിക്കുന്നതാണ്. അതുകൊണ്ട് അത് നമ്മൾ ശ്രദ്ധിക്കുക. ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, ലൗ തഹുറത് ഖുലൂബുക്കും മാ ശബിഅതും മിൻ കലാമി റബ്ബിക്കും, നിങ്ങളുടെ ഹൃദയം ശുദ്ധമായിരുന്നെങ്കിൽ ഖുർആൻ പാരായണം ചെയ്യുന്നതിൽ അതിനെ നിങ്ങൾക്ക് യാതൊരു അതിന് നിങ്ങൾക്ക് മതിയാവുകയില്ലായിരുന്നു. നിങ്ങൾ ധാരാളമായി പാരായണം ചെയ്തുകൊണ്ടിരിക്കും ഖുർആൻ, അത് നിങ്ങൾക്ക് ധാരാളമായി പാരായണം ചെയ്യാൻ സാധിക്കാത്തത് സഹോദരങ്ങളെ, ഹൃദയത്ത് അത് ശുദ്ധിയല്ലാത്തതുകൊണ്ടാണ്. ഹൃദയത്തിൽ അത് ശുദ്ധിയില്ലാത്ത കാരണമാണ് അള്ളാഹുവിന്റെ കലാം അത് ധാരാളമായി നിനക്ക് പാരായണം ചെയ്യാൻ സാധിക്കാത്തത്. അതുകൊണ്ട് നീ ഹൃദയം ശുദ്ധിയാക്കിയാൽ നിനക്ക് ധാരാളം ഖുർആൻ പാരായണം ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ സഹോദരങ്ങൾ, ഇതിന് ഏറ്റവും വലിയ ശിഫയാണ് തൗബയും ഇസ്തിഗ്ഫാറും. അള്ളാഹു ഏതൊരു തിന്മ നിന്നിൽ നിന്നും സംഭവിച്ചു കഴിഞ്ഞാലും അതിന് പ്രതിവിധിയായി വെച്ചിട്ടുള്ളതാണ് തൗബയും ഇസ്തിഗ്ഫാറും. അതുപോലത്തെ ഏറ്റവും വലിയ തിന്മയാണ് ഗഫ്ലത്തിൽ കഴിഞ്ഞുകൊള്ളുക എന്നുള്ളത്. ഒരുപാട് കാലം അള്ളാഹുവിനെ കുറിച്ചോ അവന്റെ ദീനിനെ കുറിച്ചോ യാതൊരു ചിന്തയുമില്ലാതെ ആളുകൾ അവർ ഗഫ്ലത്തിൽ നിന്നും അള്ളാഹുവിലേക്ക് തൗബ ചെയ്തുകൊണ്ട് ആത്മാർത്ഥമായി ഖേദിച്ചു മടങ്ങിക്കൊണ്ട് ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ട് മടങ്ങിയിട്ടുണ്ട്. പക്ഷേ കാലങ്ങൾ കഴിയുമ്പോൾ സഹോദരങ്ങളെ, നമ്മൾ ഹൃദയത്തിന് എപ്പോഴും പരിശോധിച്ചുകൊണ്ടിരിക്കണം. നമ്മൾ നമ്മളെ കുറിച്ച് ചിന്തിച്ചു നോക്കുക. നമ്മൾ തൗഹീദിലേക്ക് വന്ന അവസ്ഥ, നമ്മൾ സുന്നത്തിലേക്ക് വന്ന അവസ്ഥ എത്ര വലിയ ജീവനുള്ള ഹൃദയമായിരുന്നു എന്ന് നമുക്ക്. പക്ഷെ പിന്നീട് കാലങ്ങൾ കഴിയുന്തോറും ഹൃദയത്തിന് ഇതാ അതിന്റെ ഗഫ്ലത്ത് വന്ന് തുടങ്ങിയിരിക്കുകയാണ്. പഴയതുപോലെ നമസ്കരിക്കുമ്പോൾ ഉന്മേഷമില്ല, പഴയതുപോലെ ആവശ്യ ദീനിന്റെ വിഷയങ്ങളിൽ മജ്ലിസുകളിൽ പങ്കെടുക്കാൻ ഉത്സാഹമില്ല. സഹോദരങ്ങളെ, കടുത്ത ഗഫ്ലത്ത് നമ്മുടെ ഹൃദയത്തിന് ബാധിച്ചിട്ടുണ്ട് എന്നാണ് അത് മനസ്സിലാക്കി തരുന്നത്. അള്ളാഹുവിനെ ആത്മാർത്ഥമായി തൗബ ചെയ്യുക. റബ്ബേ, ഞാൻ നിന്നെക്കുറിച്ച് ഗഫ്ലത്തിലായി പോയി എന്ന് ആത്മാർത്ഥമായി തൗബ ചെയ്തുകൊണ്ട് മടങ്ങുക. പല ആളുകൾക്കും ഇതൊരു രോഗമാണെന്ന് മനസ്സിലാക്കാത്തത് കൊണ്ട് തന്നെ, ഇതൊരു തെറ്റാണെന്ന് മനസ്സിലാക്കാത്തത് കൊണ്ട് തന്നെ അവരിൽ നിന്നും തൗബ തന്നെ സംഭവിക്കുന്നില്ല. സഹോദരങ്ങളെ, അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കാതെ അള്ളാഹുവിന്റെ ഇബാദത്തുകളിൽ അലസമായി ജീവിച്ചിരിക്കുന്ന ഓരോ സന്ദർഭവും അതൊരു തിന്മയാണെന്ന് മനസ്സിലാക്കുകയും ആത്മാർത്ഥമായി അള്ളാഹുവിനോട് തൗബ ചെയ്യുകയും ചെയ്യുക. അതുപോലെ തന്നെ ഈ ഗഫ്ലത്ത് മാറാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന വലിയൊരു കാര്യമാണ് അഞ്ചു നേരത്തെ നമസ്കാരം അത് കൃത്യമായി പാലിക്കുക എന്നുള്ളത്. നമസ്കാരം കൃത്യമായി നമസ്കരിക്കുക എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ കേവലം കൈകെട്ടി എന്തെങ്കിലും ചൊല്ലുക എന്നല്ല, മറിച്ച് നാം നേരത്തെ മനസ്സിലാക്കിയതുപോലെ നമസ്കാരത്തിന് അതിന്റെ ഷർത്തുകളും അതിന് റൂഹവും ഒക്കെ ഉണ്ട്. അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് വേണം നമസ്കരിക്കാൻ. അങ്ങനെയുള്ള നമസ്കാരം അഞ്ചു നേരം നീ നിറവേറ്റുകയാണെങ്കിൽ നമ്മൾ അള്ളാഹു ഓർക്കുന്ന ആളുകളിൽ നമുക്ക് ഉൾപ്പെടാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഹാഫള അല ഹൗലൈ സലവാത്തിൽ മക്തൂബാ ലം യക്തുബ് മിനൽ ഗാഫിലീൻ. ആരെങ്കിലും ഈ അഞ്ചു നേരത്തെ നമസ്കാരങ്ങൾ അത് കൃത്യമായി സംരക്ഷിക്കുകയാണെങ്കിൽ അവന് ഗാഫിലീങ്ങളിൽ ഒരിക്കലും എഴുതപ്പെടുകയില്ല, അവന്റെ പേര് അതിലുണ്ടാകുകയില്ല. മറിച്ച് സാക്കിരിയങ്ങളിൽ അള്ളാഹുവിനെ ഓർക്കുന്നവരിൽ അവൻ ഉൾപ്പെടാൻ സാധിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഹൃദയത്തിന് ബാധിച്ച ഈ ഗഫ്ലത്ത്, ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഗഫ്ലത്ത്, ഇനിയും ബാധിച്ചേക്കാവുന്ന ഈ ഗഫ്ലത്തിനെ കുറിച്ച് നാം എപ്പോഴും ജാഗ്രതരായി ഉണ്ടായിരിക്കേണ്ടതാണ്. കേവലം ദുനിയാവിൽ ഉണ്ടാകുന്ന ഏതെങ്കിലും ഒരു രോഗത്തെക്കുറിച്ച് മാത്രം പേടിക്കുകയും അതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുകയും ചെയ്യുന്ന, അതിനെക്കുറിച്ച് മാത്രം പരസ്പരം സംസാരിക്കുകയും ചെയ്യുന്ന കേവലം ദുനിയാവിന്റെ ആളുകളിൽ മാത്രം നമ്മൾ പെട്ടുപോകാൻ പാടില്ല. ശരിയാണ്, ദുനിയാവിൽ അള്ളാഹു നിശ്ചയിച്ച രോഗങ്ങളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കണം, അതിനെ ചികിത്സിക്കേണ്ടതുണ്ട്. പക്ഷേ അതിനേക്കാൾ കടുത്ത ചികിത്സ നൽകേണ്ടത് നമ്മുടെ ഹൃദയത്തിന് ബാധിച്ച ഈ രോഗമാണ്. ഈ ഹൃദയത്തിന് ബാധിക്കുന്ന രോഗങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, നമ്മൾ തിന്മകൾ ചെയ്യുമ്പോൾ ഹൃദയത്തിനൊരു കറുത്ത പുള്ളി വീഴുന്നുണ്ട്. അങ്ങനെ അവന്റെ ഹൃദയം അവസാനം കടും കറുപ്പായി മാറിയിട്ടുണ്ട്. നമ്മുടെ ഹൃദയങ്ങളിൽ ആരുടെയൊക്കെ ഹൃദയങ്ങൾ അങ്ങനെ ആയിട്ടുണ്ടെന്ന് അറിയില്ല. നമ്മുടെ ആരുടെയൊക്കെ ഹൃദയങ്ങളിൽ അതിന്റെ പകുതി ഭാഗം കറുത്തുപോയിട്ടുണ്ട് എന്നറിയില്ല സഹോദരങ്ങളെ. അതിനാൽ ആത്മാർത്ഥമായി ഹൃദയത്തിനുള്ള ചികിത്സ, അതിനെപ്പോഴും നമ്മൾ പ്രാധാന്യം കൽപ്പിക്കുകയും അത് എങ്ങനെയൊക്കെ അതിനെ നന്നാക്കാം എന്നുള്ള മനസ്സിലാക്കൽ, അതിനുള്ള വിജ്ഞാനം നമ്മൾ നേടുകയും അതിൽ നിന്നും അള്ളാഹുവിനോട് തൗബ ചെയ്തുകൊണ്ട് ഹൃദയവും അതുപോലെ ശാരീരികവും മാനസികവുമായ ശുദ്ധിയും അതിനുള്ള എല്ലാതര ആരോഗ്യവും നമ്മൾ വീണ്ടെടുക്കാൻ ശ്രദ്ധിക്കുകയും വേണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ ഓർത്തുകൊണ്ട് സദാ ജീവിക്കുന്ന ദാക്കിരിയങ്ങളിൽ നമ്മയും ഓരോരുത്തരും മുസ്ലിമീങ്ങളും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ അസ്ലിഹ് ലനാ ദീനനാ അല്ലദീ ഹുവ ഇസ്മതു അംറിനാ വഅസ്ലിഹ് ലനാ ദുനിയാനാ അല്ലതീ ഫിഹാ മആശിനാ വഅസ്ലിഹ് ലനാ ആഖിറതനാ അല്ലതീ ഫിഹാ മആദിനാ വജ്അൽ ലനാ ഹയാതൻ സിയാദത ലനാ ഫി കുൽ ഖൈർ വൽമൗത راحة من كل شر اللهم أصلح أحوال المسلمين في كل مكان 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 ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وهذا والله تعالى عالم وصلى الله على نبينا وسلم